നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മണിപ്പൂർ, ക്രൈ ഓഫ് ദി ഓപ്രസ്ഡ്, മണിപ്പൂരിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഈ ഡോക്യുമെന്ററി അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിൽ, വൈപ്പിനുള്ളൊരു പള്ളിയാണ് സാഞ്ചോപുരം പള്ളിയിൽ, കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിക്കുകയുണ്ടായി. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിനുണ്ട്. കാരണം വിദ്വേഷം വമിപ്പിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന കേരള സ്റ്റോറി പലയിടത്തും പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് സത്യം വിളിച്ചു പറയുന്ന ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത്. ദാവൂദ് സർ, നമ്മൾ ഈ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള കാര്യം പലയിടങ്ങളിൽ പല സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ കേരള സ്റ്റോറിക്കുള്ളൊരു ബദൽ, ഒരു മറുപടി ഏറ്റവും മനോഹരമായി കൊടുക്കുകയായിരുന്നു ഈ മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിലൂടെ.
മണിപ്പൂർ ഡോക്യുമെന്ററി കേരള സ്റ്റോറിക്കുള്ള ബദൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ ഫിലിമാണ്, ഒരു ഫിക്ഷണൽ ഫിലിമാണ്. ആ ഫിക്ഷനിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഫിക്ഷൻ ആധാരമാക്കിയ കാര്യങ്ങൾ പോലും നുണയാണ് എന്നുള്ള വേറെ പ്രശ്നമുണ്ട്. അതൊരു ഫിലിമാണ്, മറ്റേതൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ കേരള സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളല്ല മണിപ്പൂർ സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്നത്.
പക്ഷേ അത് പറയാൻ കാരണം ആ ഫാദർ തന്നെ പറഞ്ഞത് ഈ നുണകൾക്കുള്ള ബദലാണ്, കുട്ടികൾ സത്യം അറിഞ്ഞു വളരട്ടെ എന്നുള്ളതാണ്.
അപ്പോൾ അതിലെ കമ്പാരിസൺ അതാണ്. എന്താ വെച്ചാൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ സഭ, അതിൻ്റെ ഒരു അതിരൂപത, ഒരു പ്രൊപ്പഗാൻഡ ഫിലിം. ആ പ്രൊപ്പഗാൻഡ ഫിലിം എന്താണ്? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി വെറുപ്പുൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഫിലിം, ഒരു പ്രൊപ്പഗാൻഡ ഫിലിം. ആ സഭയ്ക്ക് കീഴിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു പഠനോപകരണമായി കാണിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും അല്ല ചെയ്യുന്നത്, കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളല്ല ചെയ്യുന്നത്, സഭ, ഉത്തരവാദപ്പെട്ട സഭ, സഭയുടെ ഔദ്യോഗിക വിശ്വാസ പരിശീലന പരിപാടിയിലാണ് അത് കാണിക്കുന്നത്. അതിൽ തന്നെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. എ സർട്ടിഫൈഡ് ഫിലിമാണത്. എ സർട്ടിഫൈഡായ ഒരു ഫിലിം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കാമോ എന്ന നിയമപ്രശ്നം അവിടെ ഉണ്ട്. അതിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനിൽ പരാതി പോയിട്ടുണ്ട്. ഈ രേഷ്മ പറഞ്ഞ ഈ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ച ആ ഫാദർ തന്നെ ഇന്ന്
ജെയിംസ് പനവേൽ
അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബാലാവകാശ കമ്മീഷന് കേസ് എടുക്കാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായ, ഒരർത്ഥത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇടുക്കി അതിരൂപത ചെയ്തിരിക്കുന്നത്. സാമൂഹിക ദ്രോഹ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്ത സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വളർന്നു വരുന്ന തലമുറയിൽ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം അവർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണത്. ഇവർ ഈ പരിപാടി എന്താണ്? വിശ്വാസ പരിശീലന പരിപാടിയാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസ പരിശീലനം നൽകുന്നത്? ഇപ്പോൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ തലമുറ, പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ആദർശത്തെക്കുറിച്ച് പരിശീലനം നൽകാൻ നിശ്ചയമായ അവകാശമുണ്ട്. അത് വിശ്വാസമില്ലാത്തവർക്കും അവകാശമുണ്ട്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ, അവർ വിശ്വാസികളല്ല, അവർക്ക് ബാലസംഘമുണ്ട്. മുസ്ലിങ്ങൾ മദ്രസ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്, പിന്നെ ബാലഗോകുലം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ മതത്തിൻ്റെയും ആത്മീയതയുടെയും അവരവരുടെ ആദർശങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനം പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആദർശം എന്താണ്, നമ്മുടെ അടിത്തറകൾ എന്താണ് എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? പക്ഷേ തൃശ്ശൂരിൽ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത് അതല്ല. മറ്റവൻ എന്താണ്, മറ്റവൻ്റെ കുഴപ്പം എന്താണ്, മറ്റവൻ അല്ലെങ്കിൽ മറ്റവനെതിരെയുള്ള വിദ്വേഷം പഠിപ്പിച്ചിട്ട് തങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായൊരു പിഴച്ച സമീപനമാണത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക വിശ്വാസധാരയിൽ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വിശ്വാസധാരയുടെ അടിത്തറകൾ എന്താണ്, അതിൻ്റെ ലോജിക്കുകൾ എന്താണ്, അതല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതല്ലാതെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങളെ വെറുക്കണം, മുസ്ലിങ്ങൾ പിശാചുക്കളാണ് എന്ന് കുഞ്ഞുങ്ങൾക്കുള്ളിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ നിലയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഫിലിം കാണിക്കുകയും, നോക്കണം, അത് പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, ആ പരിശീലന പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റ് ഞാൻ മുഴുവനായിട്ട് വായിച്ചു. അതിൽ ഓരോരോ എന്താണ് ഇങ്ങനെ സ്കീമുകളുണ്ട്. ആ സ്കീമുകൾക്ക് ശേഷം ഒരു പ്രോജക്റ്റ്, ചോദ്യോത്തരവും പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിലിം കണ്ട ശേഷം കുട്ടികൾ അഭിപ്രായം എഴുതാനുള്ള കോളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കാണിച്ചു പോവുകയല്ല, അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ കാണിക്കുന്നു, അതിനെതിരെ വലിയ വിമർശനം വരുന്നു. വിമർശനം വന്നപ്പോൾ സഭ എന്താ ചെയ്യുന്നത്? അതിനെ അങ്ങേയറ്റം മോശമായിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു സഭ, ഒരു ആർച്ച് ബിഷപ്പ്, ആർച്ച് ഡയോസിസ് ഇങ്ങനൊരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയും അത് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണത്. ഇത് ആദ്യത്തെ അനുഭവവുമല്ല. താമരശ്ശേരി രൂപത നേരത്തെ സമാനം ഇതേക്കാൾ മോശപ്പെട്ട പരാമർശങ്ങളോ ഒരു പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനെതിരെയും പോലീസിൽ കംപ്ലൈൻ്റ് ഉണ്ട്. പാലാ ബിഷപ്പ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വർഗീയ വിഷം വമിപ്പിക്കുന്ന തരത്തിൽ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തുന്നുണ്ട്. അതിനെതിരെയും പോലീസിൽ കംപ്ലൈൻറ്റ് പോയതാണ് എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാരായിട്ടുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വിഷപ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു എന്താണ് ഈ പറയുന്ന സ്ഥിരം ഹെയ്റ്റ് മോങ്കേഴ്സ് ആയിട്ടുള്ള അങ്ങാടി പ്രഭാഷകരല്ല, തെരുവ് പ്രഭാഷകരല്ല, ഉത്തരവാദപ്പെട്ട സഭാധ്യക്ഷന്മാർ ഈ നിലക്കുള്ള നെറികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർ ചുമ്മാ ഇരിക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ. അങ്ങനെയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ 1921 ലോയൽ പ്രൊസഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ലോയൽ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ വിധേയത്വ റാലി. ആർക്ക് വിധേയത്വം? ബ്രിട്ടീഷുകാർക്ക് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട്. ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടൻ്റെ ഖിലാഫത്ത് സ്മരണകൾ വായിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഖിലാഫത്ത് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചാൽ മതി, അവരന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന്. അവിടെ ബ്രിട്ടീഷുകാർക്ക് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി റാലി നടത്തുകയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വീടുകളും കടകളും ആക്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ അന്ന് അതിനുശേഷം ഈ നിലക്കുള്ള എന്തുകൊണ്ടാണ് ലോയൽ പ്രൊസഷൻ നടത്തിയതെന്ന് വെച്ചാൽ, ലോയൽറ്റി ഭരിക്കുന്നവരോട് ലോയൽറ്റി കാണിക്കുക എന്നുള്ള ഒരു ഒരു പാരമ്പര്യം ഈ സഭയ്ക്കുണ്ട്. അപ്പം ഇപ്പം ആരാണ് ഭരിക്കുന്നത്? RSS ആണ് ഭരിക്കുന്നത്. അപ്പോൾ RSSന് ലോയൽറ്റി കാണിക്കാൻ, മുമ്പ് ബ്രിട്ടീഷുകാരോട് ലോയൽറ്റി കാണിക്കാൻ തൃശ്ശൂരിൽ ലഹള നടത്തിയതുപോലെ, ഇന്ന് RSSനോട് ലോയൽറ്റി കാണിക്കാൻ കേരളത്തിൻ്റെ മനസ്സുകളിൽ തീ പടർത്തുകയാണ് സഭ ചെയ്യുന്നത്, സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൃശ്ശൂരിൽ അതിനോട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചാൽ മനസ്സിലാകും.
അത് തൃശ്ശൂർ ലഹള തന്നെയാണ്,
തൃശ്ശൂർ ലഹള എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, വെറുപ്പ് വർദ്ധിപ്പിച്ച് കുഴപ്പമുണ്ടാക്കി RSSനോടുള്ള ലോയൽറ്റി പ്രകടിപ്പിക്കുവാൻ സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്തുണ്ടാവും? ഇപ്പുറത്ത് അതിനോടുള്ള പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ അത് കണ്ടു തുടങ്ങി. കേരളത്തിൽ നിന്ന് മൂന്നാളുകൾ വിദേശത്ത് ISൽ മൂന്ന് പെൺകുട്ടികൾ വിദേശത്ത് പോയതിനെ കുറിച്ച് അതിനടിസ്ഥാനമാക്കിയാണല്ലോ കേരള സ്റ്റോറിയും ഈ പറയുന്ന ഈ ലവ് ജിഹാദ് സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കേരളത്തിലെ സഭാ കേന്ദ്രങ്ങളിൽ, കന്യാസ്ത്രീ മഠങ്ങളിൽ മരിച്ചു വീണ കന്യാസ്ത്രീകൾ എത്ര? അവരുടെ കൊലപാതകികളെ സംരക്ഷിക്കുവാൻ വേണ്ടി സഭ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെ? ബലാത്സംഗം ചെയ്യപ്പെട്ട അൾത്താരകളിൽ ബലാത്സംഗം ചെയ്ത കന്യാസ്ത്രീകളിൽ, കന്യാസ്ത്രീ മഠങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ എത്ര? ഇതിൻ്റെയൊക്കെ കണക്കുകൾ വരുമല്ലോ. അതേതായാലും ഈ മൂന്നിൽ നിൽക്കില്ല, ഒറ്റ അക്കത്തിലും നിൽക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ കണക്കുകൾ എടുത്തിട്ട് ആളുകളത് പ്രചരിപ്പിക്കുന്നു. ഇതേമാതിരി ഒരു ഫിക്ഷണൽ ഫിലിമോ ഒരു ഡോക്യുമെൻ്ററിയോ ഉണ്ടാക്കുന്നു. കേരളത്തിലെ തെരുവുകളിലെല്ലാം അത് പ്രദർശിപ്പിക്കുന്നു. സഭ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അല്ല, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ സഭ എന്തു ചെയ്യും? അപ്പം എന്തുമാത്രം ആർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് സഭ ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതെന്ന് അതിൽ ഉത്തരവാദിത്വ ബോധമുള്ള, വിവേകമുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഒരു ജനതയും വെറുതെ ഇരിക്കുന്നവരല്ല. നിരന്തരമായ ഭത്സനങ്ങൾ, നിരന്തരമായ ഇത്തരം വ്യാജപ്രചാരണങ്ങൾ, കുപ്രചാരണങ്ങൾ, അതൊരു സമൂഹവും അധികകാലം സഹിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതവർ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഉണ്ടായ പോസിറ്റീവായ ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ, രേഷ്മ പറഞ്ഞത് ആ സഭയ്ക്ക് അകത്ത് നിന്ന് തന്നെ മറുശബ്ദങ്ങൾ വരുന്നു. നിങ്ങൾ ചെയ്യുന്നത് RSSനുള്ള വിടുവേലയാണ്. അതുകൊണ്ടാണ് ഇല്ലാത്ത ലവ് ജിഹാദിനെ കുറിച്ച് നിങ്ങൾ ഫിക്ഷണൽ ഫിലിം കാണിക്കുകയും സംഭവിച്ച മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നിങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നു എന്ന് സഭയ്ക്കകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ഉച്ചത്തിൽ പറയുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആവേശകരമായുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളില്ലാത്ത ലവ് ജിഹാദിലേക്ക് നോക്കുമ്പോൾ സംഭവിച്ച മണിപ്പൂരിലേക്ക് നോക്കൂ, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ എന്നൊരു ഫാദർ തീരുമാനിക്കുകയും അത് കുഞ്ഞുങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുവാൻ ധാരാളം വകകളുണ്ട് എന്നുള്ളത്.
തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യേശു പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഇടത്തുകൂടിയാണ് ഈ അപരമത വിദ്വേഷത്തിൻ്റെ വിഷം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ നോക്കൂ, അതിനെതിരെ റിബൽ ശബ്ദങ്ങൾ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കെട്ടകാലത്ത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ സാഞ്ചോപുരം പള്ളിയുടെ ഒരു വിപ്ലവം എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കുകയാണ്.
പ്രതീക്ഷയുണ്ട്, പക്ഷേ രേഷ്മ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ റിബൽ ശബ്ദങ്ങളെന്ന്. ഇത്തരം ശബ്ദങ്ങളെ സഭ റിബൽ ശബ്ദങ്ങളായി തന്നെ കണക്കാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് എത്രമാത്രം പ്രതീക്ഷ തരും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇപ്പം ഈ സാഞ്ചാപുരം പള്ളിയിലെ ഈ ജെയിംസ് പനവേലിൽ അച്ഛൻ ചെയ്തതുപോലെ തന്നെ ഇപ്പം നേരിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ നടപടി പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ അച്ഛനാണ്. നമ്മൾ നേരത്തെ മുക്കം എസ് എച്ച് മൗണ്ട് പള്ളിയിലുണ്ടായിരുന്ന ഈ അജി പുതിയാമ്പറമ്പിലച്ചൻ. അജി പുതിയാമ്പറമ്പിലച്ചൻ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അന്യമത വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അന്യമായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ അടുത്ത കാലത്ത് വിഷവിത്തുകളുമായി ചില ഗ്രൂപ്പുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ പിതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ പള്ളി ആൾറെഡി പിന്നെ നടപടിയെടുത്ത് പിന്നെ നമ്മുടെ വെള്ളിമാടുകുന്ന് അസീസിയ ഭവനിലല്ലാതെ വേറെ എവിടെയും മൂപ്പര് ആൾക്കാരിൽ പോലും കയറരുത് എന്ന് പറഞ്ഞിട്ട് വേറെ ആരോട് സംസാരിച്ചു, സ്വന്തം ജന്മ വീട്ടിലോ ഈ അസീസി ഭവനിലോ അല്ലാതെ വേറെ എവിടെയും സന്ദർശനം പോലും നടത്തരുത് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു തടവിലിട്ട പോലെ തടവിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത്തരം ശബ്ദങ്ങൾ പിന്നെ ഉയർത്തുന്നവരെ സഭയ്ക്കകത്ത് തന്നെ വിമതന്മാരായി കാണുന്ന ഒരു സ്വഭാവവും ഇതോടുകൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് കാസ പോലുള്ള ചില സംഘടനകൾ അല്ലെങ്കിൽ RSS വിധേയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കരാറെടുത്തിരിക്കുന്ന ചില സംഘടനകൾ ഈ സഭയ്ക്കകത്ത് മേൽനോട്ടം മേൽക്കൈ കിട്ടിയോ എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സഭയ്ക്കകത്ത് തന്നെ ഇപ്പം തേലക്കാടച്ചനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജോൺ ദയാലുണ്ട്, ഈ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ ഈ സുരേഷ് മാത്യു അച്ഛനുണ്ട്. ഇത്തരം ആളുകളൊക്കെയും ഇതിനെതിരെ രംഗത്ത് വരികയും അതിനൊക്കെ പരസ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ സഭയ്ക്കകത്ത് ഇപ്പം നടക്കുന്നത് ഇവരെന്തോ ഒരു വിമത ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രമാത്രം അങ്ങോട്ട് പിന്നെ എന്താ പറയുക, അത് അത്രമാത്രം അങ്ങോട്ട് ഒരു പിന്നെ നല്ല സന്ദേശമല്ല നൽകുന്നത്. ഈ ഇത്തരം സഭയ്ക്കകത്ത് ചില ആളുകൾ കാണിക്കുന്ന ഈ പിന്നെ ഈ ദോഷകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ വിഷവിത്തുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിലപാടെടുത്താൽ അവരെ ഒറ്റപ്പെടുത്തുമെന്നുള്ളൊരു സൂചനയും സഭയ്ക്കകത്ത് നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്.
അതെ, അതായത് ഇന്നിപ്പോ ദീപികയുടെ ഇന്നലത്തെ മുഖപ്രസംഗം, സത്യദീപത്തിന് ഇന്നത്തെ മുഖപ്രസംഗം, അതൊക്കെ ഈ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷമാണ് അത്രയും ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗങ്ങൾ വരുന്നത്.
പക്ഷേ അത് പറയുമ്പോൾ തന്നെ ചില ആളുകൾ സഭയ്ക്കകത്തും സഭയുടെ കൂടെ നിൽക്കുന്നവരുമായ ചില ആളുകാർ പറയുന്നത് സത്യദീപമൊക്കെ തേലക്കാട്ടച്ചൻ്റെ കയ്യിലായതുകൊണ്ട് അവരുടെ കയ്യിലായതുകൊണ്ട് ഇപ്പം വരുന്നു എന്ന് നോക്കണ്ട എന്നുള്ളതാണ്. കാരണം അതിനകത്ത് പോലും ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പക്ഷങ്ങൾ, ശബ്ദങ്ങൾക്ക് പക്ഷങ്ങൾ ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇതിനകത്ത് വേറെ കാര്യമുണ്ട് രേഷ്മ എന്ന് വെച്ചാൽ, ഇത് കുറച്ചധികമായല്ലോ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ രൂക്ഷത തുടങ്ങുന്നത് കഴിഞ്ഞ പഞ്ചായത്ത്
തെരഞ്ഞെടുപ്പ്.
അപ്പോൾ ഇത് സർക്കാർ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലേ, സർക്കാരിനതിൽ ഉത്തരവാദിത്വമില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായ നേതൃത്വം മറ്റൊരു സമുദായത്തിനെതിരെ അവരുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നിരന്തരമായ വിദ്വേഷ പ്രചാരണം നടത്തുക, അത്തരം പാംപ്ലെറ്റുകൾ അത്തരം മെറ്റീരിയലുകൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുക, സഭാപിതാക്കന്മാർ തന്നെ നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അപ്പോൾ അത് ഒരു സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നൊരു കാര്യമാണല്ലോ. അത് അപ്പോൾ സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സംഗതി ഒരു വിഭാഗം തുടർച്ചയായി ആസൂത്രിതമായി ചെയ്യുമ്പോൾ സർക്കാർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണോ വേണ്ടത്? നന്ന ചുരുങ്ങിയത് ഞാൻ പറയുന്നത് സർക്കാർ നിയമനടപടി എടുക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ധാരാളമുണ്ട്. പക്ഷേ നിയമനടപടിക്കപ്പുറം ഇതിനകത്ത് ഏതോ നിലക്ക് ഒരു എൻഗേജ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ പ്രശ്നം നന്നിച്ചിരിക്കും ഡൈല്യൂട്ട് ചെയ്യാനെങ്കിലുമുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാർ കാണിക്കേണ്ട. അങ്ങനെ ഒരു സംഗതിയും നടക്കുന്നില്ല. ഇപ്പോൾ വളരെ ഏകപക്ഷീയമായി ഈ നിലക്കുള്ള കാര്യങ്ങൾ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു. അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കേരളത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഭാവിയെ വളരെ വളരെ നിഷേധാത്മകമായി ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണിത്. ഈ പറഞ്ഞ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് അതിനെതിരായിട്ടുള്ള ഒരു ഡിഫൻസ് ഉയർന്നു വരുന്നുണ്ടെന്ന് നിശ്ചയമായും ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ, അത് ഏത് സർക്കാരാണെങ്കിലും, ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട ഒരു സമീപനം ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നൊരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്.
തന്നെയല്ല, അതിപ്പോൾ കാണിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ. ആ സിനിമ ഇപ്പോൾ ഈ പിന്നെ ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് കുട്ടികളെ വിളിച്ചു വരുത്തിയിരുത്തി കാണിക്കാൻ എടുത്ത സമയം, ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കൂടെ അന്വേഷിക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ കാരണത്തിന്. കാരണം കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ബി ജെ പി പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു കാരണമായിട്ട് ഇത്രയും കാലമായിട്ട് ഇന്ത്യയിൽ മുഴുവനുള്ള ഈ പിന്നെ രാഷ്ട്രീയ വിശകലനക്കാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് കേരളത്തിലെ നിയമ, കേരളത്തിലെ മണ്ഡലങ്ങളുടെ കിടപ്പാണ്. അത് പിന്നെ എത്ര ശതമാനം വോട്ട് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലം എടുത്താലും, ഏത് ലോക്സഭാ മണ്ഡലം എടുത്താലും, ഏത് മണ്ഡലത്തിലും ഒരു പിന്നെ ഇതിൻ്റെ എന്താ പിന്നെ ഈ വിധിയെ നിർണയിക്കാവുന്ന തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ കാലത്തും ബി ജെ പിക്കും എതിരായിരുന്നതാണ്. അത് വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളായിരിക്കാം, തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളായിരിക്കാം. പൊതുവെ പറഞ്ഞാൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ന്യൂനപക്ഷ വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുന്നതും ഇവർ കൃത്യമായിട്ട് ബി ജെ പിക്ക് എതിരാണതാനും. അതുകൊണ്ട് ഈ ശക്തികൾ കൃത്യസമയത്ത് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ബി ജെ പിക്ക് കടന്നു വരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ള, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ശക്തികൾ എന്നുള്ളൊരു വിള്ളലുണ്ടാക്കിയിട്ട് അതിലൂടെ ബി ജെ പിക്ക് കാറുറപ്പിക്കാനുള്ള സ്ഥലം, ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ സംഗതി എടുക്കുകയും ഇത്തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതുപോലും ഈ ഇപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ അപകടമായിരിക്കും സംഭവം.
ശരി, യെസ്. എന്താണെങ്കിലും ഈ സാഞ്ചോപുരം സെൻറ് ജോസഫ് പള്ളിയിലെ മണിപ്പൂർ ഡോക്യുമെൻ്ററി പ്രദർശനം ഈ കെട്ടകാലത്ത് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ഈ വിദ്വേഷങ്ങളെ, വെറുപ്പിനെ അതിൻ്റെ ചതിക്കുഴികളിൽ വീണു പോകാതിരിക്കാനുള്ള സാമൂഹ്യ ജാഗ്രത ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും കാണിക്കേണ്ടത് കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായ കാര്യം കൂടിയാണ്. അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു അന്താരാഷ്ട്ര വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആസന്നമോ എന്നുള്ളതാണ് വിഷയം. നോക്കൂ, ഇസ്രായേൽ കഴിഞ്ഞ ഈ മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഇറാൻ കോൺസുലേറ്റ് നേരെ, ഡമാസ്കസിലുള്ള കോൺസുലേറ്റ് നേരെ ആക്രമണം നടത്തുന്നതും അവിടെയുള്ള ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെടുന്നതും. അതിനുശേഷം ഇറാൻ കർശനമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകുകയാണ്. അങ്ങനെ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ദാവൂദ് സാർ, ഈ ഒരു സമയത്തെ വളരെ ക്രൂഷ്യൽ എന്ന് പറയാൻ കഴിയുമോ?
അല്ല, രശ്മ പറഞ്ഞ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ആക്രമണം ഉണ്ടായേക്കാം. അതേമാതിരി ലോകത്തെ പല രാജ്യങ്ങളും ട്രാവൽ അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട്. ഫ്രാൻസ്, റഷ്യ, അമേരിക്ക, അവരുടെയൊക്കെ അഡ്വൈസറി എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഇസ്രായേൽ അതേപോലെ ലെബനോൻ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന് ഈ രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജർമ്മൻ എയർലൈൻസായിട്ടുള്ള ലുഫ്താൻസ അവർ ടെഹ്റാനിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എന്തോ ഒരു യുദ്ധഭീതി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതായിട്ട്, നന്നിച്ചിരിക്കുന്ന ഒരു ആക്രമണ ഭീതിയെങ്കിലും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്.
ഒരു നിഴൽ യുദ്ധമായി കണ്ടാൽ മതിയോ?
പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻസൾട്ടഡ് ആണ് എന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇൻസൾട്ടഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻസൾട്ടഡ് ആണ്. കാര്യം അവരുടെ എംബസിയാണ്, കോൺസുലേറ്റ് ആണ് ആക്രമിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോൺസുലേറ്റുകൾ അതേപോലെ എംബസികൾ എന്ന് പറയുന്നത് ലോകത്ത് വളരെ പ്രാധാന്യമുള്ള ഏരിയയാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ, ഇപ്പോൾ ഡൽഹിയിൽ വേറൊരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി ഉണ്ടെന്ന് വിചാരിക്കുക. അന്താരാഷ്ട്ര നിയമപ്രകാരം ആ ഏരിയ അത് ആ രാജ്യത്തിൻ്റെ സോവറിൻ ഏരിയയാണ്. ആ ഏരിയയിൽ കയറി ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സോവറിൻ ഏരിയയാണത്. അതേപോലെ ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ എംബസി ഉണ്ട്. ആ ഇസ്ലാമാബാദിലുള്ള ഇന്ത്യയുടെ എംബസി കോംപ്ലക്സ് അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ഇന്ത്യയുടെ സോവറിൻ പ്രോപ്പർട്ടിയാണ്. പാകിസ്ഥാൻ അവിടെ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എംബസികൾക്കുള്ള ഒരു എന്താണ് ലീഗൽ ഇൻസുലേഷനാണത്. അപ്പോൾ അതേതാണ് സ്വന്തം രാജ്യത്തുള്ള എംബസിക്ക് പോലും അത് ഉണ്ട്. ഇസ്രായേൽ എന്താ ചെയ്തിരിക്കുന്നത്, മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന, ഇവിടെ സിറിയയുടെ തലസ്ഥാനമായുള്ള ഡമസ്കസിൽ പ്രവർത്തിക്കുന്ന ഇറാൻ്റെ എംബസി അവിടെയാണ് ഏപ്രിൽ 1st ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം നടത്തി 7 ആളുകളെ കൊന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ഇറാൻ്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എലീറ്റ് ഫോഴ്സാണ് ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. അവരുടെ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമാണ്, നമ്മുടെ SPG ഒക്കെ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് ഖുദ്സ് ഫോഴ്സ്. അതിൻ്റെ ഏറ്റവും സീനിയറായ ഒരു കമാൻഡർ സഹേദി, മൂസ സഹേദി, എന്ത് സഹേദിയാണ്, മുഹമ്മദ് റസ സഹേദി എന്ന് പറയുന്ന അവരുടെ വളരെ സീനിയറായിട്ടുള്ള ഒരു കമാൻഡർ, ആ ഖുദ്സ് ഫോഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ്റെ ഒക്കെ ചുമതല വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ അടക്കം എംബസി ജീവനക്കാരടക്കം 7 ആളുകളെ കൊല്ലുന്നു. അപ്പോൾ ആളുകൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു രാജ്യത്തിൻ്റെ എംബസി ആക്രമിക്കുക എന്നുള്ളത് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷനാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് UN അതിൽ ഒരു അക്ഷരം പറഞ്ഞില്ല. UN സെക്യൂരിറ്റി കൗൺസിലോ UN ആരും ഒന്നും പറഞ്ഞില്ല. അന്താരാഷ്ട്ര നിയമത്തിൽ ലംഘനം ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ സഹേദിയെ ആക്രമിച്ച് കൊന്നു എന്നുള്ളത് മാത്രമല്ല, ഇതൊരു തുടർക്കഥയായിട്ട് മാറുകയാണ്. ഈ 2023 ഡിസംബറിലാണ് സിറിയയിൽ തന്നെ നടന്നിട്ടുള്ള മറ്റൊരു ആക്രമണത്തിൽ ഒരു മുസവി എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു സീനിയർ കമാൻഡർ ഇസ്രായേൽ കൊല്ലുന്നുണ്ട്. ഇതിങ്ങനെ തുടർച്ചയായി സംഭവിക്കുകയാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2020 ഇറാൻ്റെ ഏറ്റവും ടോപ്പ് മിലിറ്ററി ഓഫീസറായുള്ള ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ആളെ ബഗ്ദാദിൽ വെച്ച് അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലുന്നുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രകോപനം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. 2020 ജാനുവരി 3 സംഭവിക്കുന്നത്. ഈ ജാനുവരി 3 2024 ജാനുവരി 3 ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം നിൽക്കുന്ന ഖംറാൻ നഗരമുണ്ട്. അവിടെ ഒരു ആക്രമണം, ഒരു ബോംബാക്രമണം നടക്കുന്നുണ്ട്. അതിൽ 103 ആളുകളാണ് കൊല്ലപ്പെടുന്നത്.
അവിടെ പ്രാർത്ഥന
നടന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം നിൽക്കുന്ന സ്ഥലത്ത് ബോംബാക്രമണം നടക്കുന്നു. 100 ചില്ലാൻ ആളുകൾ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ISIS ഈ വേറൊരു പതിപ്പാണ് ISIL, അവരാണ് ഏറ്റെടുത്തത്. അത് നമ്മൾ കാണണം. ഗസ യുദ്ധം ഉണ്ടായതിന് ശേഷം IS നടത്തിയ 2 പ്രധാന ആക്രമണങ്ങൾ, ഒന്ന് ഈ പറയുന്ന ഖംറാൻ ആക്രമണവും മറ്റൊന്ന് മോസ്കോയിൽ നടന്നിട്ടുള്ള, മോസ്കോയിൽ ഒരു തിയേറ്റർ ഗാനമേളയ്ക്കിടെ നടന്ന ആക്രമണമാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് IS ആക്രമണം നടത്തുന്നത് എന്നുള്ള ആ തിയറി ഉണ്ടല്ലോ, അത് കൂടുതൽ ബലപ്പെടുകയാണ്. ചില ഇസ്രായേലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിരന്തരമായി ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെ സൈനികമായി തന്നെ ആക്രമിക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എംബസി ആക്രമിച്ചത് കൊണ്ട് തന്നെ നിശ്ചയമായും നിയമപരമായി തിരിച്ചടിക്കുവാനുള്ള അവകാശം ഇറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ അവകാശം വിനിയോഗിക്കും, നിശ്ചയമായും വിനിയോഗിച്ചിരിക്കും. ഞങ്ങളൊരു ഡിസൈസീവ് സ്ട്രൈക്ക് നടത്തും എന്നാണ് ഈ ഇറാൻ്റെ UNലെ അംബാസഡർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ UN രക്ഷാസമിതി ഇതിനെ അപലപിക്കാൻ പോലും സന്നദ്ധമായില്ല. UN രക്ഷാസമിതി അപലപിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ആക്രമണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആക്രമിക്കും എന്നാണ്. അപ്പോൾ ഈ ആക്രമിക്കും എന്ന ഇന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആക്രമണ ഭീതി ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ ആക്രമിക്കാനാണോ എന്നുള്ളത് ഇനിയും ചുരുൾ നിവരേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഇറാൻ എന്ന് പറയുന്നത് സാമാന്യം വലിയൊരു സൈനിക ശക്തിയാണ്. ഇസ്രായേൽ ഇറാൻ ഒരു മിലിറ്ററി കമ്പാരിസൺ നടത്തിയാൽ ഇറാൻ മേലെ നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്, ഇസ്രായേൽ മേലെ നിൽക്കുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ സൈനികരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 500,000 ചില്ലാനാണ് ഇറാൻ സൈനികരുടെ എണ്ണം. ഇസ്രായേലിൻ്റെ 184,000 മറ്റൊക്കെ വരികയുള്ളൂ. പക്ഷേ ഈ വ്യോമശക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലാണ് മേലെ നിൽക്കുക. നാവിക ശക്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനാണ് മേലെ നിൽക്കുക. ഇങ്ങനെ ചില രംഗങ്ങളിൽ ഇസ്രായേൽ മേലെ നിൽക്കുകയും ചില രംഗങ്ങളിൽ ഇറാൻ മേലെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവരുടെ ഒരു മിലിറ്ററി കമ്പാരിസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിന് അണുവായുധങ്ങളുണ്ട് എന്നുള്ളത്.
അതെ,
ഇസ്രായേലിന് അണുവായുധങ്ങളുണ്ട് എന്നുള്ള ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല, അവർ സമ്മതിച്ചിട്ടില്ല, ലോകത്തൊരു ബോഡിയും സമ്മതിച്ചിട്ടില്ല. പക്ഷേ പൊതുവെ പരക്കെ വിശ്വസിക്കപ്പെടുന്ന കാര്യം 80 മുതൽ 400 വരെ അണുവായുധങ്ങൾ
അവരുടെ ചില മന്ത്രിമാർ ഇതിനിടയിൽ പറയുന്നു.
അതെ, ഈ ഗസ യുദ്ധം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഗസയിൽ അണുബോംബിടണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഫലസ്തീൻ പ്രദേശങ്ങളിൽ അണുബോംബ് പ്രയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം അവിടെ പ്രയോഗിച്ചാൽ അതിൻ്റെ നാശനഷ്ടം ഇസ്രായേലിലും ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ചേർന്ന് നിൽക്കുന്ന ചെറിയ പ്രദേശങ്ങളാണ്. ഇസ്രായേൽ ഒരിക്കലും ഇപ്പോൾ ഗസയിൽ അണുബോംബിടണം എന്ന് ഇസ്രായേലി മന്ത്രി പറയുന്നുണ്ടെങ്കിലും അവർ അനുഭവം ഇടാൻ അവർക്ക് കഴിയില്ല. കാരണം ഗസയിലൊരു അനുഭവം ഇട്ടാൽ ഇതൊക്കെ 10-20 കിലോമീറ്റർ അകലത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇസ്രായേൽ നഗരങ്ങളും ഗസയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വികിരണവും അതിൻ്റെ പ്രശ്നങ്ങളും ഇസ്രായേലിലും ഉണ്ടാവും. പക്ഷേ ഇറാന് മേൽ ഇസ്രായേലിന് വളരെ സൗകര്യപൂർവ്വം ഒരു അനുഭവം പ്രയോഗിക്കാവുന്നതുള്ളൂ. കാരണം 1700 കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന ഇവരുടെ ഡിസ്റ്റൻസ് പറയുന്നത് അത്രയും ദൂരത്താണ്. ഒരു പക്ഷേ അതൊരു ഡിറ്ററൻ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാകാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇപ്പോൾ ഗസയിലൊക്കെ കാണുന്നത് പോലെയുള്ള എന്താണ് ആർമി ടു ആർമി കോമ്പാറ്റ് ഒരിക്കലും സാധ്യമല്ല. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളില്ല. യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഇത് എന്താണ് എയർ വഴിയുള്ള മിസൈലുകളും യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അത് രണ്ട് രാജ്യങ്ങൾക്കും അതിനുള്ള ശക്തി ഉണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിസൈലിൻ്റെ ഒരു റേഡിയസ്, അതിൻ്റെ പരിധി എന്ന് പറയുന്നത് സിജ്ജീൽ റോക്കറ്റ് അവർ 2400 കിലോമീറ്റർ പരിധിയൊക്കെ ഉള്ള 2400 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് വരെ എത്തും. ഇസ്രായേലിൽ എത്താൻ 1800 കിലോമീറ്റർ മതി. ഇസ്രായേലിനെ സംബന്ധിച്ചത് അവരുടെ ജെറിക്കോ സീരീസിൽപ്പെട്ട മിസൈലുകൾ ഇറാനെയും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു ഒരു ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഇസ്രായേൽ അതിർത്തിയിൽ നിൽക്കുന്ന ലെബനോൺ, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഇറാന് മിലിറ്ററി പ്രസൻസ് ഉണ്ട്. എന്നാൽ ചുരുങ്ങി ഇറാനെ പിന്തുണക്കുന്ന ഫോഴ്സസ് അവിടെയുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയുണ്ട്, സിറിയൻ ഭരണകൂടം തന്നെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടമാണ്, ഇറാഖിലുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, അത്ര ലളിതമായിരിക്കില്ല, സങ്കീർണമായിരിക്കും. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇറാനെയും ഇസ്രായേലിനെയും മാത്രം ബാധിക്കുന്ന കാര്യമാവില്ല എന്നുള്ളതാണ്. കാരണം എൻ്റയർ മിഡിൽ ഈസ്റ്റിനെ അത് ബാധിക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ധന കടത്തു നടക്കുന്ന ഒരു റൂട്ടാണ് ഈ പ്രദേശങ്ങളെല്ലാം. ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് കടലെടുക്കുന്ന പറയുന്നത് ഏറ്റവും കൂടുതൽ ഓയിൽ ടാങ്കറുകൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ്. അത് ഇറാൻ്റെ സ്വാധീന പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ലോക സമ്പദ്ഘടനയെ അതിമാരകമാം വിധം ബാധിക്കുന്നൊരു യുദ്ധമായിരിക്കും അത്. ഒന്ന് കാരണം ഈ കോവിഡിന് ശേഷം, കോവിഡ് ലോക സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം എത്ര നമുക്കറിയാം. അതിൽ നിന്ന് സമ്പദ്ഘടന ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഒരു സ്റ്റെബിലൈസേഷൻ ലെവലിലേക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനത്തെ ഒരു മേജർ വാർ, ഈ ഗസ യുദ്ധം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പലതരം കുലുക്കങ്ങളുണ്ട് ലോക സമ്പദ്ഘടനയിൽ. ഇത്രയും വലിയൊരു യുദ്ധം സഹിക്കുവാൻ, അതിനെ പേറുവാനുള്ള ശേഷി ലോകത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് എല്ലായ്പ്പോഴും ലോക സമാധാനത്തിന് വിഘാതമായി ഇങ്ങനെ നിൽക്കുകയാണ്. അവരെന്തിനാണ് ഡമസ്കസിൽ പോയി ഇസ്രായേലിനെ ഇറാനെ ആക്രമിച്ചത് എന്നുള്ളത് ചോദിച്ചാൽ അതിന് ലോജിക്കലായിട്ട് ആൻസർ ഇല്ല. അവർ പറയുന്നത് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഒക്കെ ഇറാനാണ് പിന്തുണക്കുന്നത് എന്നൊരു രാഷ്ട്രീയ ആരോപണത്തിന് പുറത്താണ്. ഇതിൽ അടിസ്ഥാന പ്രശ്നം ഇതാണ്: ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു റഫ് സ്റ്റേറ്റ്, ഒരു തെമ്മാടി രാജ്യം ലോക സമാധാനത്തിന് എന്നും ഇങ്ങനെ വിഘാതമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഈ എന്താണ് ഈ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്കെല്ലാം സംരക്ഷണ കവചം ഒരുക്കുക എന്ന പണിയാണ് അന്താരാഷ്ട്ര സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോക നേതൃത്വം, അമേരിക്കയും യൂറോപ്പും ലോക നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇതാണ് ഈ നോക്കൂ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള 1948 ശേഷമുള്ള ലോകഘടനയാണിത്. ഇത് ലോക സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ്. ഈ സംവിധാനം മാറാതെ ലോകത്ത് സമ്പൂർണ്ണമായൊരു സമാധാനം ഉണ്ടാവില്ല. അഥവാ ഇങ്ങനൊരു യുദ്ധം ഇറാനും ഇസ്രായേലും നമ്മളൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമായിരിക്കില്ല.
യെസ്, ഇപ്പോൾ അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെല്ലാം ആയുധ സഹായമടക്കം എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ്, ഈ ഇസ്രായേൽ ഇറാൻ വിഷയം തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലധികം ലേഖനങ്ങൾ കണ്ടത് ഇറാൻ്റെ കയ്യിലുള്ള ആണവ ശേഖരത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളുമാണ്. അവരത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
ഇസ്രായേലിൻ്റെ കയ്യിലുള്ള
യെസ് ആണവ ശേഖരത്തെ ലോകം ഭയക്കുന്നവരെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും എന്നുള്ളതൊക്കെ. അപ്പോൾ നോക്കൂ, ഈ ഇപ്പോൾ ഈ ഡമാസ്കസിലെ ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ നാസർക്ക് നിരീക്ഷിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ?
അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതിൻ്റെ ഒരു ഇമ്മിനൻ്റ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടായ പ്രകോപനവും പെട്ടെന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ്. ഇതിൻ്റെ കുറച്ച് പുറകിലേക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു 2015 കൃത്യമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2015 ഒക്ടോബർ 1 ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു നടത്തുന്ന ആദ്യത്തെ പ്രസംഗം ഉണ്ട്. അതിന് മുമ്പ് പിന്നെ 31 വർഷം മുമ്പാണ് അല്ല ഇവിടുത്തെ നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ ഒരു പ്രസംഗം നടത്തുന്നത്. പിന്നീട് ഇപ്പോഴാണ് ഇത് നടത്തുന്നത്, ഈ 2015 ഒക്ടോബർ 8. അത് മുഴുവൻ ഇറാനെതിരെ മാത്രമായിരുന്നു. ഇറാനെതിരെ, പ്രത്യേകിച്ച് ഇറാൻ്റെ പിന്നെ സുപ്രീം ലീഡറായ
പിന്നെ
അയത്തുള്ള അലി ഖാമനേക്കെതിരെ ഇവരെ വെച്ചുകൊണ്ടിരിക്കരുത്. മുല്ല ഗവൺമെൻറ് എന്ന് മാത്രമാണ് അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നത്. ഈ മുല്ല ഗവൺമെൻറ്റിനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു ഘട്ടത്തിൽ പറയുന്നത് നിങ്ങൾ ആരുമില്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ തകർക്കും എന്നാണ്. ഇതേപോലത്തെ ഒരു പ്രസംഗം തന്നെ അദ്ദേഹം പിന്നെ അമേരിക്കൻ കോൺഗ്രസിലും നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിലും അദ്ദേഹം പറയുന്നത് ഇനി ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇറാനെ തകർക്കും എന്ന്. ഞാൻ അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും കടുത്ത ഇറാൻ വിരുദ്ധനായ പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം അത് ഇത് എന്താ ഞാൻ തന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു വാശിയുള്ളതുപോലെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷത്തിന് ഇങ്ങോട്ട് നിരന്തരമായിട്ട് ഇസ്രായേലിന് പിന്നെ അല്ല ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട്. അപ്പം ഇത് പിന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പുറത്തുള്ളത്. അപ്പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഇറാൻ്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന പിന്നെ അലി ഖാമനേയി ആണെങ്കിൽ വിപ്ലവത്തിൻ്റെ കൂടെ തന്നെ വന്ന ആളാണ്. വിപ്ലവത്തിൻ്റെ മുഴുവൻ അതിൻ്റെ മുഴുവൻ വീര്യവും അതിൻ്റെ രാഷ്ട്രീയവും പൂർണ്ണമായിട്ടുള്ള ആളുമാണ്. ഒരുപക്ഷെ അദ്ദേഹവും മാറിക്കഴിഞ്ഞിട്ട് അടുത്ത തലമുറ ഇപ്പോഴത്തെ പ്രസിഡൻ്റുമാരെ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സുപ്രീം ലീഡറായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇപ്പം ഈ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെഗോഷിയേഷനും ഈ സാധനങ്ങളൊക്കെ ഒന്നുകൂടി എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് ബന്ധമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും നേതാക്കളെ കണ്ടിട്ട് പിന്നെ ആക്രമം ഒഴിവാക്കണം, അവരോട് ഉപദേശിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം പിന്നെ ചൈനയോട് വരെ പറഞ്ഞു നോക്കി, ചൈനയോട് പറഞ്ഞു, പിന്നെ ഉർദുഖാനോട് പറഞ്ഞു, പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളോടും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സാധനം ഇവരിതിൻ്റെ ഇടയിൽ ഒരു ബാക്ക്ഡോർ ഡിപ്ലോമസി എന്ന് പറയാവുന്ന തരത്തിൽ അങ്ങനത്തെ ഒരു സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ എന്നിട്ടാണ് ഇസ്രായേലിനോട് തുറന്നു പറയുന്നത് അഥവാ ഇറാൻ ആക്രമിക്കുക അല്ല ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ എല്ലാ സഹായവും ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് കക്ഷികൾ ഇറാൻ ആണ്, ഇറാനെ സംബന്ധിച്ച് അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് കക്ഷികൾ ഈ പറയുന്നത് പോലെ ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും പ്രഖ്യാപിത ശത്രുക്കൾ തന്നെയാണ്. കഴിഞ്ഞൊരു 10-70 വർഷത്തിന് 79 ശേഷം ഇങ്ങോട്ടുള്ള വിപ്ലവം വന്നതിന് ശേഷം വിപ്ലവ ഈ ഈ പിന്നെ ഇറാൻ ഇസ്ലാമിക് ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ മുഴുവൻ പ്രഖ്യാപിത ശത്രുക്കളും ഏത് സമയത്തും ഇവർ ഇസ്ലാം ഈ ആക്രമിച്ചേക്കും എന്ന് പറഞ്ഞിരുന്നുണ്ട്. തന്നെയുമല്ല ഇവർ ഇപ്പോഴല്ല ഇറാനെ ശത്രുവായി പ്രഖ്യാപിച്ചത്. ഇപ്പം ഈ ലിബിയെ തകർത്തപ്പം, അത് കഴിഞ്ഞിട്ട് ഇറാഖിനെ തകർത്തപ്പം, ഇത് രണ്ടും തകർത്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ പ്രഖ്യാപിച്ചതാണ് ഈ പിന്നെ എന്താണ് പിന്നെ പൈശാചിക പിന്നെ അച്ചുതണ്ടാണ് ഇറാനും സിറിയയും എന്ന്.
അത്
ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് അവർ എന്നാൽ അവർ അന്ന് അവർ പിന്നെ ലിബിയയും ഈ ഇറാഖിനെയും തകർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ ചെയ്യാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇറാഖും സിറിയയും. അതിൽ സിറിയയിൽ അവർ ശ്രമിച്ചു നോക്കി നടന്നില്ല. ഇനി ബാക്കിയുള്ളത് ഇറാനാണ്. ഇതൊക്കെയും ഉള്ളതുകൊണ്ട് ഇറാൻ വളരെ കൃത്യമായിട്ട് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും ഇറാൻ ചെയ്യുക, എവിടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക എന്നുള്ളത് അറിയാത്തതാണ് ഇപ്പം അമേരിക്കയുടെയും ഈ ഇസ്രായേലിൻ്റെയും ബാക്കിയുള്ളവരുടെ നാറ്റോ അടക്കമുള്ള എല്ലാവരുടെയും പ്രശ്നം. എന്ന് വെച്ചാൽ അത് നേരിട്ട് ഇറാനിൽ നിന്നായിരിക്കണം എന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇറാൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ്റെ ഈ മിലീഷ്യ ഇറാനെ പിന്തുണക്കുന്ന മിലീഷ്യാസ് ഈ മേഖലയിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. അതൊരു പക്ഷേ ഈ ഈ പറയുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും മുഴുവൻ സൈന്യത്തിനേക്കാട്ടും വലുതുമാണ്. ഇപ്പം ഇറാഖിലുള്ള പോപ്പുലർ മൊബിലൈസേഷൻ മൂവ്മെൻറ്റ് പറയുന്നത് 2.5 ലക്ഷം പടയാളികൾ തയ്യാറാണ്, ഈ സുപ്രീം ലീഡറുടെ കമാൻഡ് കിട്ടിയാൽ മതി, അവർ അവിടെ നിന്ന് ഇറാഖിൽ നിന്ന് അവർ നേരിട്ടിട്ട് അതിർത്തിയുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഹൂത്തികൾ, ഹൂത്തികളും യമൻ സേനയും പ്രഖ്യാപിച്ച് 4 ലക്ഷം പട്ടാളക്കാർ അവർ തയ്യാറാണ്, അവർ പിന്നെ ഈ റെഡ് സീയിൽ അവർ ഫോളോ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇതേ ഇതൊന്നുമല്ലാതെ സിറിയയിൽ ആൾറെഡി ഉണ്ട്. ഇതൊന്നുമല്ലാതെ ഇതുവരെ കേൾക്കാത്ത തരത്തിൽ, ഇതുവരെ പുറത്തു വരാത്ത തരത്തിൽ പിന്നെ ഏറ്റവും അവസാനം പിന്നെ ഈ ഇസ്രായേലിനോട് തൊട്ട് കിടക്കുന്ന ജോർദാനിലും ഈ പിന്നെ പോപ്പുലർ മൊബിലൈസേഷൻ മൂവ്മെൻറ്റിൻ്റെ പേരിലുള്ള അത്യാവശ്യം ആയുധവും സന്നദ്ധതയും എല്ലാം ഉള്ള അത്യാവശ്യം ഒരു ഒരു ലക്ഷത്തിലധികം വരുന്ന ഫൈറ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ ഏത് ഭാഗത്തുനിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് അറിയില്ല, ഏത് ഭാഗത്തുനിന്നായിരിക്കും. ഇപ്പം ഇറാനിൽ നിന്ന് നേരിട്ടടിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്, ഇറാനും ഇസ്രായേലുമായിട്ട് നേരിട്ടിട്ടായിരിക്കും. തന്നെയുമല്ല ഒരു യാതൊരു തരത്തിലുള്ള സംഭവത്തിനും പിന്നല്ലാതെ അതൊരു വളരെ തുറന്ന ഒരു ആളൗട്ട് വാറായിട്ട് മാറുകയും അതൊരു വല്ലാത്ത ഇതുണ്ടാക്കുകയും ചെയ്യും. അപ്പം അതിനാണോ നിൽക്കുക, അതോ ഈ പ്രോക്സികൾ ആയിട്ടുള്ള ഈ പറയുന്ന ഈ നാല് ഭാഗത്തും ഇസ്രായേലിൻ്റെ നാല് ഭാഗത്തും ആൾറെഡി തന്നെ ഇറാനിൻ്റെ ആയുധങ്ങളുമായി അണിനിരന്ന് കഴിഞ്ഞിട്ടുള്ള ഇറാൻ അനുഭാവികളായിട്ടുള്ള ഈ ഫൈറ്റേഴ്സ് ആയിരിക്കുമോ, ഈ റെസിസ്റ്റൻസിൻ്റെ ഫൈറ്റേഴ്സ് ആയിരിക്കുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ബാക്കിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നം, ഇതൊക്കെ പറയുമ്പോഴും ഈ രണ്ട് കൂട്ടരും റെഡ് സീയിൽ ഇപ്പോൾ പിന്നെ ഏതാണ്ട് യുദ്ധക്കപ്പലുകൾ അയച്ചു കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ളത്. ഇപ്പം അമേരിക്കയാണെങ്കിൽ ഈ ഐസനോവർ തന്നെ, ഈ ഏറ്റവും വലിയ വിമാനവാഹിനിയായ ഐസനോവർ തന്നെ അയച്ചു, ഇറാനും അവരുടെ രണ്ട് യുദ്ധക്കപ്പലുകളെ റെഡ് സീയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈ പറയുന്ന പോലെ തന്നെ ഒരു കടൽ യുദ്ധമായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ആദ്യം ഉണ്ടാവുക ഈ ഘട്ടത്തിലുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നായിരിക്കും ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുക, എവിടെ നിന്നായിരിക്കും ഇറാൻ ആക്രമിക്കുക എന്ന് പറയാൻ അവർക്ക് ആർക്കും കഴിയുന്നില്ല.
അങ്ങനെ വളരെ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴും യുദ്ധങ്ങൾ ആത്യന്തികമായി ബാക്കിയാക്കുന്നത് വേദനയും മനുഷ്യരുടെ കണ്ണീരും അനാഥത്വവും അരക്ഷിതാവസ്ഥയും ഒക്കെ തന്നെയാണ്. അപ്പോൾ എവിടെയും എങ്ങും യുദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്തത് ആലപ്പുഴ CPM-ലേക്കാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കായംകുളത്ത് CPM-ന് തല നേതൃത്വത്തിന് തന്നെ തലവേദനയാകുന്ന കുറേയധികം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ 2001 നടന്ന സത്യൻ കൊലപാതകം ചർച്ചയാകുകയാണ്. INDUC നേതാവായിരുന്ന സത്യൻ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സത്യൻ്റെ കൊലപാതകം CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ് എന്നുള്ളൊരു പരാമർശം CPM-ൻ്റെ തന്നെ ഒരു നേതാവ് പാർട്ടി സെക്രട്ടറിക്ക് അയച്ച രാജിക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കത്ത് പുറത്തു വന്നു, അതിനുശേഷം ഈ വിഷയം സജീവമായി ചർച്ചയാകുന്നുണ്ട്. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ കത്ത് പുറത്തു വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇത് 2001 നടന്ന ഒരു കൊലപാതകമാണ്. അതുമാത്രമല്ല ഈ കായംകുളത്തെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് സമീപ ദിവസങ്ങളിലൊക്കെ സജീവമായി വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനിടയിലൊക്കെയാണ് ഈ കത്ത് പുറത്തേക്ക് വരുന്നത്. നാസർക്ക് എന്താണ് തോന്നുന്നത്?
അഡ്വക്കേറ്റ് ബിബിൻ ബാബുവിൻ്റെ കത്ത്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്തല്ല, അത് പൊതുജനത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിയ ഒരു കത്തിൻ്റെ ഒരു കോപ്പി പാർട്ടി സെക്രട്ടറിക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ പ്രശ്നം അതിൽ പറയുന്ന ആ കഥ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഒരു പറയുന്ന കഥ എന്താ വെച്ചാൽ ബിബിൻ ബാബു പറയുന്ന കാരണം, പിന്നെ കായംകുളം നടന്ന തെരഞ്ഞെടുപ്പിൽ 2021 കായംകുളത്തെ തെരഞ്ഞെടുപ്പിൽ 2001 കായംകുളത്തെ തെരഞ്ഞെടുപ്പിൽ
പിന്നെ ഹസൻ ജയിക്കുന്നു,
ജി സുധാകരൻ തോൽക്കുന്നു. ജി സുധാകരൻ തോറ്റപ്പം ഹസന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് കാര്യമായിട്ട് പ്രവർത്തിക്കുകയും കാര്യമായിട്ട് ഈ സത്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് വോട്ട് ഹസന് കിട്ടി എന്നുള്ളത് കൊണ്ട്, സത്യൻ്റെ പ്രവർത്തനം കൊണ്ടാണ് സുധാകരൻ തോറ്റു എന്നുള്ളത് കൊണ്ട്, പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് സത്യനെ കൊല്ലാൻ തീരുമാനിക്കുകയും എന്നിട്ട് അതിനെ ആൾക്കാരെ ഏർപ്പാടിക്കുകയും ഒരു ഓട്ടോറിക്ഷയിൽ ഓട്ടം വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ആക്രമിക്കുകയും.
ജില്ലാ കമ്മിറ്റി എന്നില്ല,
പാർട്ടി കമ്മിറ്റി എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ സംശയം അതിലുള്ള ഒരു പ്രശ്നം, പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ്സിൽ ഒരാൾ മാത്രം ഒന്നാം മതിയാവും, ഒരു കോൺഗ്രസ്സുകാരൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അസ് ജയിച്ചത്. ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു CPM-കാരൻ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച് പിന്നെ ചാരപ്പണി നടത്തിയിട്ടും എതിരെ പ്രവർത്തിച്ചിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് മറ്റ് പാർട്ടിക്കാരൻ ജയിച്ചിന് കോൺഗ്രസ്സുകാരൻ മത്സരിച്ചു, കോൺഗ്രസ്സുകാരൻ പ്രവർത്തിച്ചു, എന്നിട്ട് കോൺഗ്രസ്സുകാരൻ്റെ സ്ഥാനാർത്ഥിനെ ജയിച്ചിന് ആ കോൺഗ്രസ്സുകാരനെ കൊണ്ടുപോയിട്ട് അത് ഒറ്റ കോൺഗ്രസ്സുകാരനല്ലല്ലോ, കോൺഗ്രസ് UDF അവിടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു സംശയം അതിൽ ഉണ്ട്. പക്ഷേ അതിൽ വേറെയും ഒരു സംഭവം ഉള്ളത്, അതിൻ്റെ ഒരു 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 പശ്ചാത്തല കഥ ഉള്ളത്, ഈ സത്യൻ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, സത്യൻ ഒരു ജനന കോൺഗ്രസ്സുകാരനായിരുന്നില്ല, സത്യൻ ഒരു കോൺഗ്രസ് തറവാട്ടുകാരനായിരുന്നില്ല. സത്യൻ RSS-ൽ നിന്ന് പിന്നെ INDUC-ൽ വന്ന, കോൺഗ്രസ്സിൽ വന്ന ഒരു പഴയ RSS-കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ RSS-കാരൻ, പഴയ ഒരു RSS-കാരൻ, അവൻ RSS-ലുണ്ടായിരുന്ന കാലത്തും കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്തും അവൻ ഇങ്ങനെ അതിഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സാഹചര്യത്തിൽ പാർട്ടി കമ്മിറ്റി ഇവനെ കൊന്നതാണ്, അങ്ങനെയൊക്കെയാണ് ഈ ബിബിൻ പിന്നെ പറയുന്ന കഥ എങ്കിൽ, പക്ഷേ ഇപ്പോൾ ആ കഥ എടുത്ത് പുറത്തിട്ടതിൻ്റെ പിന്നിലുള്ള സാഹചര്യം, ഇപ്പം അങ്ങനത്തെ ഒരു കഥയുമായിട്ട് ബിബിൻ പുറത്തു വരുന്ന സാഹചര്യം ആലോചിക്കണം. ഒന്നാമത് അങ്ങനെയാണെങ്കിൽ ഇയാളിപ്പോൾ പാർട്ടിയിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളൊരു സൂചനയോട് കൂടിയിട്ടാണ് ഈ കത്ത് വരുന്നത്, അയാളുടെ അമ്മയുടെ കത്തും സംഗതികളൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ള പ്രശ്നമുണ്ട്. ഇയാൾ കോൺഗ്രസ്സുകാരനെ കൊന്നതും കോൺഗ്രസ്സുകാരനെ കൊന്ന കഥയൊക്കെ പറയുന്നതാണെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോകാൻ അയാൾക്ക് ഏതായാലും പറ്റില്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ പരിപാടി എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. ഈ ആലപ്പുഴക്കാർക്കൊക്കെ അറിയുന്ന, പ്രത്യേകിച്ച് കായംകുളത്തും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും പൊതുവായിട്ട് അറിയുന്ന പ്രശ്നം ബിബിൻ്റെ ചില RSS ബന്ധങ്ങളും സംഭവങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ ബിബിൻ ബാബുവിൻ്റെ ഈ കത്തെഴുതി അദ്ദേഹം ബിബിൻ ബാബുവിൻ്റെ നല്ല RSS ബന്ധങ്ങളാണ്. മൂപ്പര് അത്യാവശ്യം നല്ല സാമാന്യം തിരക്കുള്ള ഇപ്പം ഈ ആലപ്പുഴ പാർട്ടിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടി നേതാക്കളുടെ ചിലരുടെ കച്ചവട, പിന്നെ ഷെയറുകാർ, കച്ചവടത്തിൻ്റെ ഷെയറുകാർ ഏത് പാർട്ടിക്കാരാണെന്ന് നോക്കിയിട്ടാണല്ലോ. ഇപ്പം പിന്നെ ഒരാളുടെ കച്ചവടത്തിൻ്റെ ഷെയർകാരൻ SNDP-ക്കാരനല്ല, പിന്നെ ഈ PDF-ൻ്റെ പിന്നെ രാഷ്ട്രീയ പാർട്ടിയല്ല, പിന്നെ പിന്നെ SDPI-ക്കാരനായ ഒരാൾ ഒരാൾക്ക് പിന്നെ കച്ചവടത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് 10-31 ആളുകൾ ഒരുമിച്ച് രാജിവെച്ച് പോയൊരു വാർത്ത എടുത്തടത്തോളം. ഒരു CPM നേതാവിൻ്റെ കച്ചവടത്തിൽ പങ്കുകാരൻ SDPI-ക്കാരനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് CPM-ൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബിബിൻ ബാബുവിനും അങ്ങനത്തെ ഒരു കച്ചവട ബന്ധം ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ബിബിൻ ബാബു നല്ലൊരു പിന്നെ നാളികേര കച്ചവടക്കാരനാണ്, ശബരിമലയിൽ നാളികേരം മൊത്തത്തിൽ 2-3 വർഷമായിട്ട് നാളികേരം മൊത്തത്തിൽ വിളിച്ചെടുക്കുന്നത് ബിബിൻ ബാബുവാണ്. ബിബിൻ ബാബു ഒറ്റക്കല്ല, ബിബിൻ ബാബുവിന് ഒരു ഷെയറാറുണ്ട്, ആ ഷെയറാറിന് RSS-ക്കാരനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു RSS ബന്ധം ഉള്ളതുകൊണ്ടാണ് ബിബിൻ ബാബു ഈ പഴയ കഥകളുമായി രംഗത്ത് വന്നത് എന്നുള്ളതും ഒരു കഥയും ഒരു വർത്തമാനമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ പറയുന്ന ഈ കൊലപാതക കഥ ഇങ്ങനെ തന്നെയാണ്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരനെ കൊന്നത് എന്നുള്ള കഥ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പിന്നിൽ പിന്നെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇനിയും ബാക്കിയുണ്ടാവും, അതൊക്കെ പുറത്തു വരണം, എന്നാലേ ഇതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ല, ഇതിൽ നമ്മളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബിബിൻ സി ബാബു എന്ന് പറയുന്ന CPM-കാരൻ, അദ്ദേഹം പിന്നെ DYFI-യുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു, SFI-യുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. CPM-ൻ്റെ ബാനറിൽ മത്സരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിക്കുകയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദീർഘകാലം ഭാരവാഹിയായിരുന്നു. പത്തിയൂർ പഞ്ചായത്ത് CPM-ൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. രണ്ടുപേരും പാർട്ടി സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്ത് അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സെറ്റ് ഓഫ് തിങ്സ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 2001 ഈ കരിയിലെ കുളങ്ങര സത്യൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൽ അന്ന് 19 വയസ്സായിരുന്ന ബിബിൻ സി ബാബു പ്രതിയായി ജയിലിൽ കിടന്നിട്ടുണ്ട്. 65 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ വിചാരണയൊക്കെ കഴിയുമ്പോഴേക്ക് പ്രതികളെല്ലാം വെറുതെ വിടുകയാണ് ചെയ്തത്.
അപ്പോൾ
ആ കൊലപാതകത്തെക്കുറിച്ച് അന്ന് അതിൽ പ്രതി ചേർക്കപ്പെട്ട ബിബിൻ സി ബാബു പറയുന്ന കാര്യങ്ങൾ ഈ കത്തിലുണ്ട്. രണ്ട് വാചകമാണുള്ളത്. പിന്നെ പാർട്ടി തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണ്. 19-ാമത്തെ വയസ്സിൽ അതിൻ്റെ പേരിൽ പാർട്ടി പറഞ്ഞതുകൊണ്ട് 65 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയുമാണ് മുമ്പിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പിന്നെ അന്ന് ഹസനോട് സുധാകരൻ പരാജയപ്പെടുന്ന കുറഞ്ഞ വോട്ടുകൾക്കാണ് ആ വോട്ടുകൾ, പത്തിയൂരിൽ നിന്നാണ് ആ വോട്ടുകൾ പോയത്. അത് ഈ സത്യൻ ആണ് അത് പണിയെടുത്ത് മറിച്ചത് എന്നാണ് അതേക്കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് സത്യനെ ടാർഗറ്റ് ചെയ്തതെന്ന് പറയുന്നത്. നമുക്കറിയില്ല എന്താണ് കാര്യങ്ങൾ. പാർട്ടി നിശ്ചയിച്ച പ്രതികളെയായിരുന്നു കൊടുത്തത്, അതുകൊണ്ടാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോയത് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇത് ഒരു ഇലക്ഷൻ സീസണാണ്. നല്ലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കത്ത് ഒരു എന്താ പറയുക, ഒരു നിയമ വ്യവഹാരത്തിനുള്ള അടിസ്ഥാനമായി മാറിയിരിക്കുകയാണ്.
കോൺഗ്രസ് ഇപ്പോൾ തന്നെ ആവശ്യം
ഇതിനനുസരിച്ച് എന്ന് വെച്ചാൽ ഇത് പുനരന്വേഷിക്കണം എന്നൊരാവശ്യം, രാഷ്ട്രീയ ആവശ്യം കോൺഗ്രസിനും BJP-ക്കും മുന്നോട്ട് വെക്കാൻ പറ്റും. ആ രാഷ്ട്രീയ ആവശ്യത്തെ ഒരു നിയമ വ്യവഹാരമാക്കി മാറ്റാൻ പറ്റും. കാരണം കോടതി പ്രതികളല്ലെന്ന്, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ, അതൊരു വസ്തുതയാണല്ലോ, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് വേറെ നിലക്ക് ഒരു സംഘം കൂടിയിരുന്ന് ആലോചിച്ച് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു എന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പുനരന്വേഷണം വേണം, അത് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല, വേറെ ഒരു ഏജൻസി അന്വേഷിക്കണം, അത് NIA അന്വേഷിക്കണം അല്ലെങ്കിൽ CBI അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്ക് കോടതിയിൽ പോകാം. അതിന് നിയമപരമായ വലിയ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? CPM വീണ്ടും വലിയൊരു കുരുക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ആ കുരുക്ക്? ഒരു മനുഷ്യനെ കൊന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ സ്ഥാപിക്കാൻ 10 നുണ പറയേണ്ടി വരും എന്ന് പറയുന്നില്ലേ. അതുപോലെ തന്നെ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് ഊരിപ്പോരാൻ വേണ്ടി വേറെയും കൊലപാതകങ്ങളോ അല്ലെങ്കിൽ വേറെയും ക്രിമിനൽ ആക്ടിവിറ്റീസോ നടത്തേണ്ടി വരും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ CPM-കാർ പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകളിൽ ആ പ്രതികളിൽ പലരും മരിച്ച നിലയിൽ കാണപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. അത് ആത്മഹത്യയായിരിക്കും, ചിലപ്പോൾ എന്താണ് ദുരൂഹമായ മരണങ്ങളായിരിക്കും, അപകട മരണങ്ങളായിരിക്കും. എത്രയോ സംഭവങ്ങൾ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം എടുക്കാൻ പറ്റും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഇപ്പോൾ ഈ വർഷം സ്ഫോടനമുണ്ടായ ഇതേ പാനൂർ മേഖലയിൽ പെരിങ്ങത്തൂരിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഹാരിസ് എന്നാണെന്ന് തോന്നുന്നത്, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയാണ് പോളിങ്ങിൻ്റെ അന്ന് വൈകുന്നേരം. പോളിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം CPM-കാർ ബോംബെറിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ 19-20 വയസ്സോ ഉള്ളവർ കൊല്ലപ്പെടുന്നു. മൂന്നാം ദിവസം എന്താ സംഭവിക്കുന്നത്? ഈ കേസിലെ പ്രതിയായ രതീഷ് എന്ന് പറയുന്ന ആൾ, ഈ കേസിലെ രണ്ടാം പ്രതിയാണ് രതീഷ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ്റെ മൃതദേഹം ഒരു കശ്മാവിൽ തൂങ്ങി നിൽക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ, അത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയതാണോ അതറിയില്ല. കെട്ടിത്തൂക്കിയതാണെന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. കൊയിലാണ്ടിയിൽ CPM-ൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ടു ഒരു 1.5 മാസം മുമ്പ്. ആരാ കൊന്നത്? CPM-ന് വേണ്ടി ഈ നിലക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. അയാളെന്താ പറയുന്നത്? എന്നെ പാർട്ടി അകറ്റാൻ തുടങ്ങി. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം കൊലപാതകങ്ങൾ, ഈ നിലക്കുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിന് രാഷ്ട്രീയമായ നഷ്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. TP ചന്ദ്രശേഖരൻ വധം ഇപ്പോഴും അതിൻ്റെ പാപഭാരം പേറി നടക്കുകയല്ലേ. അപ്പോൾ അത് ആ പാപം അവർക്ക് അത് കുറഞ്ഞ് തെറിപ്പിക്കാൻ പറ്റില്ല. ഇത് ഈ കൊലപാതകം നടത്തുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ്. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാവും, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റവൻ തോറ്റാലും ജയിച്ചാലും അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അതാണ് ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് സാധിക്കുന്നില്ല. കൊലപാതകങ്ങളിലേക്ക് പോകുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം രാഷ്ട്രീയമായി, ധാർമ്മികമായി, സംഘടനാപരമായി CPM-ന് നഷ്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ അതേപോലെയുള്ളൊരു പുലിവാൽ, സാധാരണ മലബാറിൽ, വടക്കൻ മലബാറിലാണ് ഇത്തരം പുലിവാലുകൾ CPM പിടിക്കാറുള്ളത്, അതേപോലെയുള്ളൊരു പുലിവാലിലേക്ക് ഈ ആലപ്പുഴയിലെ പാർട്ടിയും പോവുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. പിന്നെ കായംകുളത്ത് നേരത്തെ രേഷ്മ പറഞ്ഞതിന് സവിശേഷമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ആ MSM കോളേജിലെ പ്രശ്നം, എന്താണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമൊക്കെ പുറത്തു വന്നത്. ഇതേ കായംകുളം ഏരിയയിലാണ്. അന്ന് കഥാപാത്രമായിരുന്ന ആളുകൾ തന്നെയാണ് ഇതിലെയും കഥാപാത്രമായിട്ട് വരുന്നത്. അത് ആലപ്പുഴയിൽ
ദീർഘകാലമായിട്ടുള്ള ഇതേ പ്രശ്നമുണ്ട്.
ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ കണ്ണൂരിലാണെങ്കിൽ ഇപ്പോൾ CPM-ൽ മുഴങ്ങുന്നവർ ഒറ്റപ്പാട്ട് മാത്ര അവനവൻ കുരുക്കുന്ന കുഴിക്കഴിച്ചെടുക്കുമ്പോൾ
നമുക്ക് നോക്കാം. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇങ്ങനെ ഒരു കത്ത് വരുന്നത് എന്നുള്ളത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിനെ എങ്ങനെ പാർട്ടി പ്രതിരോധിക്കും, പ്രതിപക്ഷം ഇതിനെ എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.